له ولي الصالحين، وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. قال المصنف رحمه الله: إذا تحققت أنهم مقرون بهذا، كان يدياتل لكان يدوسة كلاسل نمر وايتشد شيخ الإسلام محمد بن عبد الوهاب رحمه الله മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ കുറിച്ച് എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്നത് വിശദീകരിച്ച ഭാഗമായിരുന്നു. അള്ളാഹുവാണ് ഈ ലോകം സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ആകാശഭൂമികൾ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും മരിക്കുന്നതും, എങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, അതാണല്ലോ റുബൂബിയത്ത് എന്ന് പറയുന്നത്. അതിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ ചില അബദ്ധങ്ങളുണ്ടായിരുന്നു, എന്നാലും മൊത്തത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത് എന്ന കാര്യങ്ങളൊക്കെ. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഇതാ തഹഖഖ്ത അന്നഹും മുഖറൂന ബിഹാദ, ഈ കാര്യം അവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വലം യദ്ഖുലു ഫി തൗഹീദി അല്ലദീ ദഅഹും ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണെന്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് തൗഹീദിലേക്കാണോ ക്ഷണിച്ചത് അതിൽ അവർ എത്തിയിട്ടുമില്ല. അതിലാർക്കും തർക്കമില്ല, അതിന് തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ മുസ്ലിമീങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളൊക്കെ ഏകോപിക്കുന്ന കാര്യമാണ് മക്ക മുശ്രിക്കുകൾ മുശ്രിക്കുകളാണ്, അവർ മുഅഹിദുകളല്ല, തൗഹീദിൽ പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ വിശ്വസിക്കുകയും അതോടൊപ്പം അവർ തൗഹീദിൽ പ്രവേശിച്ചിട്ടുമില്ല എന്ന് മനസ്സിലാക്കിയാൽ, വഅറഫ്ത, അതുപോലെ നീ മനസ്സിലാക്കും, അന്ന തൗഹീദ് അല്ലദീ ജഹദൂഹു, അവർ നിഷേധിച്ച തൗഹീദ് എന്താണ്, ഹുവ തൗഹീദുൽ ഇബാദ, അത് തൗഹീദിൻ്റെ രണ്ടാമത്തെ ഇനമായ ആരാധനയിലുള്ള തൗഹീദാണ്. അല്ല, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതാണ് റിസൾട്ട്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അള്ളാഹുവാണ് സൃഷ്ടാവെന്ന് വിശ്വസിച്ചിരുന്നു, പക്ഷേ അവർ തൗഹീദിലെത്തിയിട്ടില്ല. അപ്പോൾ അവർ നിഷേധിച്ച തൗഹീദ് എന്താണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തൗഹീദാണ്. തൗഹീദ് രണ്ട് തരത്തിലുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരേ സമയത്ത് പറയുന്നു അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അള്ളാഹു മാത്രമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അതാണല്ലോ ഏകദൈവ വിശ്വാസം, ഒരേ ഒരു റബ്ബിൽ അവർ വിശ്വസിച്ചു. അതോടൊപ്പം തന്നെ അവർ മുഅഹിദല്ല. അപ്പം എന്ത് മനസ്സിലാക്കാം, മുഅഹിദാവാൻ ഈ ഒരു തൗഹീദ് പോരാ, വേറൊരു തൗഹീദുണ്ട്. ആ തൗഹീദാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് മക്കാ മുശ്രിക്കുകൾ നിഷേധിച്ചത്. അതെന്താണ്, തൗഹീദുൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന തൗഹീദാണ്. അല്ലദീ യുസമ്മീഹിൽ മുശ്രിഖൂന ഫീ സമാനിന, ആ തൗഹീദ് മക്കാ മുശ്രിക്കുകൾ നിഷേധിച്ച, അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്ന ആ തൗഹീദിനെയാണ് ഇന്നത്തെ മുശ്രിക്കുകൾ എന്ത് വിളിക്കുന്നത്, അലി അത്യഖാദ് എന്ന് വിളിക്കുന്നത്. അലി അത്യഖാദ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പോൾ ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ദഅവത്ത് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ഇന്നത്തെ സൗദി അറേബ്യയിൽ ജനങ്ങളെ ശുദ്ധമായ ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അറാബികളായ ആളുകളായിരുന്നു ബദുക്കൾ. അവരുടെ വിശ്വാസം വളരെ അബദ്ധങ്ങൾ നിറഞ്ഞതായിരുന്നു. അവരെക്കുറിച്ച് അന്നത്തെ കാലത്ത് ചരിത്രം എഴുതിയിട്ടുള്ള ആളുകൾ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ ചരിത്രകാരന്മാർ പറയുന്നത് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു കാഫറായ ചരിത്രകാരൻ, യൂറോപ്യനായിട്ടുള്ള ഒരു ചരിത്രകാരൻ, നസ്രാനിയായിട്ടുള്ള ഒരാൾ പറഞ്ഞത്, ഇവരുടെ ദീൻ സ്ഥാപിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാം സ്ഥാപിച്ചതെന്നാണ് അവരുടെ ധാരണ. യഥാർത്ഥത്തിൽ അള്ളാഹു തആലയാണ് വഹ്യ ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം. മുഹമ്മദ് എങ്ങാനും ഇന്ന് വന്നിരുന്നെങ്കിൽ ഇവരെയൊക്കെ ശപിക്കുമായിരുന്നു, അത്രമാത്രം ഇസ്ലാമുമായി അകന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മക്കളുണ്ടാകാൻ വേണ്ടി മരത്തിനോട് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളായിരുന്നു അവരുടെ അഖീദ. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ ഏതൊരു തൗഹീദിനെയാണോ നിഷേധിച്ചത് അതേ വിശ്വാസമാണ് ഇന്നത്തെ ആളുകൾക്കുള്ളത്. കമാഖാനു യദ്ഉൂന അല്ലാഹ സുബ്ഹാനഹു വ തആല ലൈലൻ വ നഹാറ, അതോടൊപ്പം മക്കാ മുശ്രിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവും പകലും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ثم منهم, പിന്നെ അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, മയ്യദുൽ മലായിക്ക, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ലി അജ്ലി സലാഹിഹിം വ ഖുർബിഹിം മിൻ അല്ലാഹ്, അള്ളാഹുവിനോട് മലക്കുകൾ അടുത്തവരാണല്ലോ, മലക്കുകൾ വളരെ നല്ലവരാണല്ലോ എന്ന അടിസ്ഥാനത്തിൽ, ലിയഷ്ഫഉലഹു, ഈ മലക്കുകൾ അവർക്ക് ശഫാഅത്ത് പറയാൻ വേണ്ടി, ഔയദുഉ റജുലൻ സാലിഹൻ, അല്ലെങ്കിൽ സാലിഹ്യങ്ങളായ വ്യക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് മക്കയിലെ മുശ്രിക്കുകളിൽ ചിലർ, മിസ്ലൽ ലാത്ത്, ലാത്തയെ പോലെ. ഔ നബിയൻ, അല്ലെങ്കിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മിസ്ൽ ഈസാ, ഈസാ അലൈഹിസ്സലാമിനെ പോലെ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? മക്ക മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിൻ്റെ രക്ഷാകർത്തൃത്വത്തിലുള്ള, റുബൂബിയത്തിലുള്ള, സൃഷ്ടികർമ്മത്തിലുള്ള ഏകത്വത്തിൽ വിശ്വസിച്ചിരുന്നു. എന്നിട്ടും അവർ മുഅഹ്ഹിദുകളായിട്ടില്ല, അവർ മുസ്ലിമുകളായിട്ടില്ല. കാരണം എന്താണ്? കാരണം മുസ്ലിമാകാൻ അത് മാത്രം പോരാ, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ഇബാദത്ത് ചെയ്യാവൂ. അതിലവർ വിശ്വസിച്ചിരുന്നില്ല, അതിലവർ പങ്കുചേർത്തിരുന്നു. എന്തായിരുന്നു അവർ പങ്കുചേർത്തിരുന്നത്? അല്ലെങ്കിൽ ആരെയായിരുന്നു പങ്കുചേർത്തിരുന്നത്? അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണോ? അല്ല. ഇന്ന് ചില ആളുകളോട് ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാണ് മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ബദരീങ്ങളെ വിളിക്കുന്നത്, ഇങ്ങനെ വിളിച്ചാൽ നിങ്ങളും ഇവിടെയുള്ള മുസ്ലിങ്ങളും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം, വിഗ്രഹാരാധകരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവർ പറയും, അവർ കല്ലിനെയും മണ്ണിനെയല്ലേ വിളിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളെയല്ലേ വിളിക്കുന്നത്, ഗുരുവായൂരപ്പനെയും അതുപോലെയുള്ള ആളുകളെല്ലാം വിളിക്കുന്നത്. ഞങ്ങൾ വിളിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഔലിയാക്കളെയാണ് എന്ന് പറയും. അതുകൊണ്ടാണ് നബി അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ പറയുന്നത്, മക്ക മുശ്രിക്കുകൾ ആരെയാണ് വിളിച്ചിരുന്നത്? മലക്കുകളെ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദീനുകളും ഒരടിസ്ഥാനമുള്ള വേദഗ്രന്ഥം ഉള്ള മതങ്ങളെല്ലാം ഏകോപിച്ച കാര്യമാണ് മലക്കുകൾ സൃഷ്ടികളിൽ വളരെ ശ്രേഷ്ഠന്മാരാണെന്നുള്ള കാര്യം. മലക്കുകളെ ബഹുമാനിക്കുന്നവരാണ് എല്ലാ മതവിശ്വാസികളും, നസ്രാണികൾ, യഹൂദികൾ, മുസ്ലിമുകൾ. അതുപോലെ തന്നെ പഴയകാലത്തുള്ള ചില ഫലാസിഫ, ഫിലോസഫർമാർ, ഇവരൊക്കെ മലക്കുകളിൽ വിശ്വസിക്കുകയും മലക്കുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. മലക്കുകൾ പാപം ചെയ്യാത്തവരാണ് എന്ന് എല്ലാവരും ഏകോപിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നബിമാരെ, അള്ളാഹു പറഞ്ഞ അച്ഛൻ നബിമാരെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മലക്കുകളെക്കുറിച്ച് എന്തായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം? മക്കാ മുശ്രിക്കുകൾ, മക്കയിലുള്ള മുശ്രിക്കുകളായ പല ഗോത്രങ്ങളും, ഖുറൈഷ്, അതുപോലെ ഹുസാ, അതുപോലെയുള്ള പല ഗോത്രങ്ങളും വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിന് ജിന്നുകളിലുണ്ടായ മക്കളാണ് മലക്കുകൾ എന്നായിരുന്നു. നഊദു ബില്ലാ, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് അവർ പറഞ്ഞ വാദമാണ്, അള്ളാഹുവിന് ജിന്നുകളായ ഭാര്യമാരുണ്ട്, നഊദു ബില്ലാ, അതിലുണ്ടായ പെൺകുട്ടികളാണ് മലക്കുകൾ എന്നായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം, അവരിൽ പലരുടെയും വിശ്വാസം. എന്നിട്ട് ഈ മലക്കുകൾ അവർ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വഖറഖു ലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം, വിവരമില്ലാതെ അള്ളാഹുവിന് ആൺമക്കളും പെൺമക്കളും ഉണ്ട് എന്ന് അവർ വാദിച്ചു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വജഅലുൽ മലായികത്തല്ലദീനഹും ഇബാദുർ റഹ്മാനി ഇനാഥ, അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ അവർ സ്ത്രീകളാക്കി, പെൺകുട്ടികളാക്കി, അള്ളാഹുവിന്റെ പെൺമക്കൾ എന്ന് വാദിക്കാൻ തുടങ്ങി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് തോന്നിയത് പറയുക എന്നുള്ളത് അത് വലിയ അപരാധമാണ്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശം ഈ വാക്ക് കേട്ടിട്ട് വെണ്ട് കീറാറായി പോയിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയുള്ള വലിയ ആരോപണം അവർ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്കൊരു മധ്യസ്ഥൻ വേണം. അപ്പൊ മധ്യസ്ഥനാകാൻ ഏറ്റവും നല്ലത്, അവർ മനുഷ്യരുടെ ബുദ്ധി ഉപയോഗിച്ച് പറയാൻ, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്നവരാണ് മക്കൾ. അപ്പൊ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ പാകത്തിൽ ഒരു മക്കളുണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് എന്നാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ മലക്കുകൾ അള്ളാഹുവിന്റെ മക്കളാണെന്ന് പറഞ്ഞ് ഈ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചു. പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരോട് പറയുന്ന ഒരു രംഗം അള്ളാഹു പറയുന്നുണ്ട്. വയോമ യഹ്ഷുറുഹും ജമീഅൻ, അള്ളാഹു എല്ലാവരെയും മഹ്ഷറിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭം. ثم يقول للملائكه, പിന്നീട് മലക്കുകളോട് പറയും, അഹാഉലായി ഇയാകും കാനു യഅബ്ദുൻ, നിങ്ങളെയായിരുന്നോ ഇവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്? ഞങ്ങൾ മലക്കുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ അള്ളാഹുവിന്റെ മക്കളായതുകൊണ്ടാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇവർ നിങ്ങൾക്കറിയുമോ എന്ന് മലക്കുകളോട് ചോദിക്കും. അപ്പൊ അവർ പറയും, അവര് ഞങ്ങളും ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മലക്കുകൾ അവരെ കൈയൊഴിക്കും. ഈ രംഗത്തെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അതുപോലെ തന്നെ ലാത്തയെ പോലെയുള്ള സ്വാലിഹ്യങ്ങളായ ആളുകളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ലാത്ത് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ സാധാരണ മലയാളത്തിൽ ലാത്ത എന്നാണ് പറയല്, ശരിക്കും അറബിയിൽ അല്ലാത്ത് എന്നാണ് പേര്, അല്ലാത്തു എന്നാണ് ഈ വ്യക്തിയുടെ പേര്. സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, വളരെ സ്വഹീഹായ, പ്രബലമായ, യാതൊരു സംശയവും ഇല്ലാത്ത തെളിവാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാത്ത് എന്ന് പറയുന്നത് കാന റജുലൻ സാലിഹൻ യലുത്തു സവീഖലിൽ ഹാജ്, ഹാജിമാർക്ക്, മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സവീഖ് എന്ന് പറയുന്ന ഒരു പാനീയം, മാവ് നെയ്യിൽ കുഴച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാനീയമാണ്, അതുണ്ടാക്കി കുടിക്കാൻ കൊടുക്കുന്ന ആളായിരുന്നു ലാത്ത്. അങ്ങനെ ഒരു ഖിദ്മത്ത് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം ഹറമിനടുത്ത് ഒരു കല്ല് ഉണ്ട്, ആ കല്ലിന്റെ മുകളിൽ കയറിയിരുന്ന് ഇത് കുഴച്ച് ഈ ഭക്ഷണം ഹാജിമാർക്ക് വിതരണം ചെയ്യും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഈ വ്യക്തിയെയാണ് ഇവർ ആരാധിച്ചത്, വിളിച്ച് പ്രാർത്ഥിച്ചത്. എങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്? അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് പോയി അവർ വർക്കത്തെടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹം ഈ സബീഖ് കുഴച്ച് ഉണ്ടാക്കിയിരുന്ന ആ കല്ലിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് പിന്നീട് ലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരാധിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു വിഗ്രഹം ത്വായിഫിൽ, മക്കയിൽ നിന്ന് കുറച്ചപ്പുറത്ത് ത്വായിഫിൽ, അവിടെ ഉണ്ടായിരുന്ന സഖീഫ് എന്ന് പറയുന്ന ഗോത്രം, അവര് അവിടെ ഒരു വിഗ്രഹം സ്ഥാപിച്ചു ഇദ്ദേഹത്തിന്റെ ഓർമ്മക്ക് വേണ്ടി. പിന്നീട് ഏറ്റവും കൂടുതൽ ലാത്തെ വിളിച്ച് ആരാധിച്ചത് ത്വായിഫുകാരാണ്. പിന്നീട് മക്ക ഫത്ഹിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞയച്ച് ആ വിഗ്രഹം തകർക്കുകയുണ്ടായി. അപ്പോ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത്, മധ്യസ്ഥന്മാരാക്കിയിരുന്നത് നല്ല ആളുകളായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മലക്കുകളെ, അതുപോലെ സ്വാലിഹ്യങ്ങളായ ആളുകളെ, അതുപോലെ നബിമാരെ, ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നസ്രാനികൾ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം നബി സ്വല്ലല്ലാഹു അലൈഹി കൊടുത്തിട്ടുണ്ടോ? അവർ മുസ്ലിമാണ്, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈസാ നബിയാണ്, അതുകൊണ്ട് അവരോടൊരു വിട്ടുവീഴ്ചയാകാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താലേ തൗഹീദ് ആവുകയുള്ളൂ. അതിനു പുറമെ ആരെ പങ്കുചേർത്താലും അത് ഒരാൾ ഇസ്ലാമിൽ എത്തുകയില്ല, അങ്ങനെ പങ്കുചേർക്കുന്നവൻ മുസ്ലിം ആവുകയില്ല. അപ്പൊ ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന അടുത്ത കാര്യം. മക്കാ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഇടയാളന്മാരാക്കിയിരുന്നത് സ്വാലിഹ്യങ്ങളായ ആളുകളെ തന്നെയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, വഅറഫ്ത അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലഹും അലാ ഹാദ ശിർക്ക്. അതുപോലെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും, ഖുർആനും സുന്നത്തും പഠിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷിർക്കിന്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്തു. ഈ ഷിർക്കിന്റെ പേരിൽ നബി സല്ലല്ലാഹു അവരോട് യുദ്ധം ചെയ്തു. ഏത് ഷിർക്കിന്റെ പേരിൽ? അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്നു, നാനാവിധം ഇബാദത്തുകൾ ചെയ്യുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മധ്യസ്ഥന്മാരെന്ന് പറയുന്നു, ആ മധ്യസ്ഥന്മാരും അള്ളാഹുവിന് പ്രിയപ്പെട്ട ആളുകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തു. ഷിർക്കിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും എന്തിന്റെ പേരിലല്ല, അവരുടെ മറ്റ് തെറ്റുകളുടെ പേരിലല്ല, മറ്റ് പാപങ്ങളുടെ പേരിലല്ല. അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന. ഫിത്ന ഇല്ലാതാകുന്നത് വരെ അവരോട് യുദ്ധം ചെയ്തു കൊള്ളുക. എന്താണ് ഫിത്ന? സഹാബത്ത് വിശദീകരിച്ചു, അൽ ഫിത്ന അശ്ശിർക്ക്. ഷിർക്കാണ് ഫിത്ന എന്ന് പറയുന്നത്. ഇനി ആ വ്യാഖ്യാനത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി സ്വഹീഹായ ഹദീസിൽ പറഞ്ഞു, ഉമിർത്തു അൻ ഖാതില നാസ് ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരുന്നത് വരെ, അതിൽ വിശ്വസിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രതിരോധം, രണ്ടാമത്തേത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള യുദ്ധം. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരെ വിളിച്ച് വാളെടുത്ത് മുസ്ലിം ആകും അല്ലെങ്കിൽ കൊല്ലും എന്ന് പറയുന്നതാണോ? അല്ല. നേരെ മറിച്ച് മുസ്ലിമായ ഒരു ഭരണാധികാരി, അമീർ, ആ അമീറിന് എന്ത് ചെയ്യാം? ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്ത ഒരു രാജ്യവുമായി യുദ്ധം ചെയ്യാം അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അതിനർത്ഥം ആ രാജ്യത്തെ എല്ലാവരെയും കൊന്നുകളയുക എന്നാണോ? അല്ല. അവിടുത്തെ സൈന്യവുമായി ഇവിടുത്തെ സൈന്യം, ഇസ്ലാമിന്റെ സൈന്യം ഏറ്റുമുട്ടും. അങ്ങനെ അവിടെ ഇസ്ലാമിന്റെ ഭരണം നിലവിൽ വരും. ഇസ്ലാമിക ഭരണം വന്നാൽ ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ എളുപ്പമായിരിക്കും. അത് മുസ്ലിം ഭരണാധികാരികൾക്കുള്ള നിയമമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്ത് വളരെ ക്രൂരമായ എന്തെങ്കിലും തിന്മ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, മനുഷ്യ മനുഷ്യനെ തിന്നുന്ന ഒരു രാജ്യമുണ്ടെന്ന് വിചാരിക്കുക, മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടി അവിടുത്തെ സൈന്യവുമായി യുദ്ധം ചെയ്ത് വളരെയധികം വ്യവസ്ഥകളോടുകൂടി അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നില്ല, കൃഷി നശിപ്പിക്കുന്നില്ല, കന്നുകാലികളെ കൊല്ലുന്നില്ല, ആരാധനയുമായി കഴിഞ്ഞുകൂടുന്ന അവിടുത്തെ ദീനിൻ്റെ ആളുകളെ, അവരുടെ മതത്തിൽ പുരോഹിതന്മാരായിട്ടുള്ള ആളുകളെ അവരെയൊന്നും ഉപദ്രവിക്കുന്നില്ല, അങ്ങനെ മാന്യമായി ഒരു സൈനിക നീക്കം നടത്തി അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് അവിടുത്തെ ഈ അനാചാരം ഇല്ലാതാക്കുന്നു എന്ന് വിചാരിക്കുക, ആരെങ്കിലും അതിന് കുറ്റം പറയോ? ഇല്ല. ഏറ്റവും വലിയ തിന്മ എന്താണ്? ഷിർക്കാണ്. അപ്പോൾ ആ ഷിർക്കിൽ നിന്ന് ആളുകൾക്ക് തൗഹീദിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത്. അത് മുസ്ലിം ഭരണാധികാരികൾക്ക് മാത്രമുള്ളതാണ്. സാധാരണക്കാർ കലാപമുണ്ടാക്കാൻ, അവരവർ ജീവിക്കുന്ന രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ ഇസ്ലാം പറയുന്നില്ല. ഏതായിരുന്നാലും ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ജിഹാദ്. അത് എത്ര വരെയാണ് ജിഹാദ് ചെയ്യാൻ പറഞ്ഞത്? ഉമിർത്തു അൻ ഖാതില നാസ്, എപ്പോഴാണ് യുദ്ധം നിർത്തുക? ഹത്ത യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർ പറഞ്ഞത് വരെ. അപ്പൊ മക്കാ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എത്തിയിട്ടില്ല, അതുകൊണ്ടാണല്ലോ അതുവരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? അത് അല്ലാഹു തആല പറഞ്ഞു, കമാ ഖാല തആല ഫലാ തദഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ, മഅ അല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ലഹു ദഅവത്തുൽ ഹഖ്, അള്ളാഹുവിനാകുന്നു ന്യായമായ പ്രാർത്ഥന. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ന്യായം. മറ്റുള്ള ആരെങ്കിലും മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അന്യായമാണ്. ലഹു ദഅവത്തുൽ ഹഖ്, അള്ളാഹുവിനാണ് ന്യായമായ പ്രാർത്ഥന. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ലാ യസ്തജീബൂന ലഹും ബിഷൈ, അവർ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഉത്തരവും നൽകുന്നതല്ല. ഏതുപോലെയാണ് അവരുടെ അവസ്ഥ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ അവരുടെ സ്വഭാവമുള്ളവർ ആരായിരുന്നാലും, അള്ളാഹു അല്ലാത്ത മറ്റെന്തിനെയും, അതെത്ര നല്ലവരാണെങ്കിലും, മലക്കിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ശരി, മരിച്ചുപോയ ഒരു നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ശരി, പിന്നെ കല്ലിനെയും മുള്ളിനെയും വിളിച്ച് പ്രാർത്ഥിച്ചാലുള്ള അവസ്ഥ പറയാനില്ല. ഇങ്ങനെ അള്ളാഹുവിന് പുറമെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഇല്ലാ കബാസിത്തു കഫൈഹി ഇലൽ മായി, വെള്ളത്തിലേക്ക് കൈ നീട്ടുന്നവനെ പോലെയാണ്, രണ്ട് കൈയും വെള്ളത്തിലേക്ക് നീട്ടുന്നു. ഉലമാക്കൾ പറയുന്നത്, ഒന്നുകിൽ കിണറ്റിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജലാശയത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് നാവ് നീട്ടി, ദാഹിച്ചിട്ടുണ്ട്, അപ്പൊ നാവും കൈയൊക്കെ നീട്ടി ആ വെള്ളത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കൈ നീട്ടുകയാണ്, കയറെടുക്കുന്നില്ല, വെള്ളം കോരാനുള്ള ഉപകരണങ്ങളൊന്നുമില്ല, വെറുതെ കൈനീട്ടി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുക? ലിയബ്ലു ഖഫാഹു, ആ വെള്ളം ഇങ്ങോട്ട് വായിലെത്താൻ വേണ്ടി. വമാ ഹുവ ബിബാലിഹി, ആ വെള്ളം ഒരിക്കലും ഇങ്ങോട്ട് എത്താൻ പോകുന്നില്ല. ഇതുപോലെയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ. അവർക്ക് പരലോകത്ത് ശിക്ഷ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവരുടെ ഈ ദുആക്ക് ഒരിക്കലും ഉത്തരം കിട്ടാൻ പോകുന്നില്ല. ഈ കല്ലിനോടും മുള്ളിനോടും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ബിംബത്തിനോട്, അല്ലെങ്കിൽ മരിച്ചുപോയ മഹാനോട്, നബിയോട്, മലക്കിനോടൊക്കെ പ്രാർത്ഥിച്ചാൽ ആ മലക്ക്, അല്ലെങ്കിൽ ഈ നബി, അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിന്റെ പിന്നിലുള്ള മഹാൻ, ആ വിഗ്രഹ ആരെയാണോ പ്രതിനിധീകരിക്കുന്നത്, ആ വ്യക്തി അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മുടെ കാര്യം നടത്തിത്തരും എന്നാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത്. അതോട്ട് നടക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതുമല്ല. അപ്പോൾ അവർക്ക് ദുനിയാവും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. ഇതാണ് മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറയാനുള്ളത്. വതഹഖഖ്ത, അതുപോലെ തന്നെ നിനക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലഹും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തത്, ലിയകൂന ദുആഉ കുല്ലുഹു ലില്ലാ, പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. വദ്ദബ്ഹു കുല്ലുഹു ലില്ലാ, ബലി അർക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വന്നസ്റു കുല്ലുഹു ലില്ലാ, നേർച്ച നേരുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വലിസ്തിഗാസത്തു കുല്ലുഹ ബില്ലാ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം, വലിയ ഞെരുക്കത്തിൽ പെടുമ്പോൾ, പ്രയാസത്തിൽ പെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അതാണ് ഇസ്തിഗാസ, അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. വജമീഉ അൻവാഇൽ ഇബാദത്തി കുല്ലുഹ ലില്ലാ, എല്ലാ ഇനം ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്ന് വിശ്വസിക്കാൻ വേണ്ടി. അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഏറ്റുമുട്ടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കുകളും തമ്മിലുള്ള പ്രശ്നം. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയുന്നത്? മറ്റാരും എന്തുകൊണ്ടാണ് ആരാധന അർഹിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ പാപമായത്? എന്തുകൊണ്ടാണ് അള്ളാഹുവിന് പുറമെ ഒരു മഹാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹു അനുവദിക്കാത്തത്? അതിനവൻ ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു അല്ലാത്ത ഒരാളും ആരാധന അർഹിക്കുന്നില്ല. അതാണ് കാരണം. എന്തുകൊണ്ട് അർഹിക്കുന്നില്ല? വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല അതിൻ്റെ കാരണം നമുക്ക് പറഞ്ഞു തന്നിട്ട്. ഒന്നാമത്തേത് എന്താണ്? അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് അല്ലേ? അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅബ്ദു റബ്ബക്കും, നിങ്ങൾ ആരാധിക്കണം. ആരാണ് ആരാധിക്കേണ്ടത്? നിങ്ങളുടെ റബ്ബിനെ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബ്. വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ, സൂറത്ത് ഫാത്തിഹ മുതൽ നമ്മൾ ഓതിയാൽ ഖുർആനിൽ കാണുന്ന ഒന്നാമത്തെ കൽപ്പനയാണിത്, ഒന്നാമത്തെ അമ്ര്, ഒന്നാമത്തെ കൽപ്പന ഇതാണ്, യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബക്കും, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, അവനെ ആരാധിക്കണം. എന്തുകൊണ്ട്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നമ്മെ സൃഷ്ടിച്ചത് രണ്ട് വ്യക്തികൾ കൂടിയിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് ദൈവങ്ങൾ കൂടിയിട്ടാണ് എന്ന് ആരും പറയുന്നില്ല. മനുഷ്യരെല്ലാം ഏകോപിച്ച കാര്യമാണ്, സൃഷ്ടിച്ചത് ഒരുത്തനാണ്, അതിലാർക്കും തർക്കമില്ല. അങ്ങനെയെങ്കിൽ അവനെ ആരാധന അർഹിക്കുന്നുള്ളൂ. വളരെ ലളിതമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഹദീസിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന നബിയാണ് യഹ്യ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു വഹ്യ കൊടുത്തു, അഞ്ച് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ തങ്ങളുടെ ജനങ്ങളെ, ബനു ഇസ്രായേലിനെ പഠിപ്പിക്കാൻ വേണ്ടി. അതിലൊന്നാമത്തെ ഉപദേശം എന്താണ്? ഒന്നാമത്തെ ഉപദേശം, അവ്വലുഹുന്ന, അതിലൊന്നാമത്തെ കാര്യം, അൻ തഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് യഹ്യ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു കൊടുത്ത വഹ്യിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിൽ പങ്കു ചേർത്ത, അള്ളാഹുവിനെയും വിളിച്ച് പ്രാർത്ഥിക്കും, അതിന്റെ കൂടെ വേറെ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും, വേറെ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും, ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളുടെ ഉപമയെന്ന് പറഞ്ഞാൽ കമസിലി റജുൽ, ഒരു മനുഷ്യനെ പോലെയാണ്. ഇഷ്ടറ അബിദൻ, ഒരു അടിമയെ അവൻ വാങ്ങി, പൈസ കൊടുത്ത് അടിമയെ വാങ്ങി. മിൻ ഖാലിസിമാലിഹി ബിദഹബിൻ ഔവരിഖ്, അവന്റെ ശുദ്ധമായ പണം, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം, സ്വർണം വെള്ളി ഒക്കെ കൊടുത്തിട്ട് ഒരടിമയെ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഫഖാല, അവൻ പറഞ്ഞു, ഹാദിഹി ദാരി, ഇതാണ് എൻ്റെ വീട്, എൻ്റെ പറമ്പ്. ദാർ എന്ന് പറഞ്ഞാൽ വീടും വീടിൻ്റെ ചുറ്റുമുള്ള പറമ്പും ഒക്കെ ഉൾപ്പെടും അറബിയിൽ. ദാർ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ വീടും പറമ്പും. വഹാദ അമലി, ഇതാണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ട പണി, ഇതാണ് ഞാൻ നിന്റെ അടുത്തു നിന്ന് ഉദ്ദേശിക്കുന്ന ജോലി, നീ ചെയ്യേണ്ട ജോലി. ഫഅമൽ, അതുകൊണ്ട് നീ പണി ചെയ്യുക. വഅദ്ദി ഇലയ്യ, എന്നിട്ട് ഉണ്ടാക്കുന്ന വരുമാനം, കൃഷിയാണെങ്കിൽ ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളവ് അത് എന്നെ ഏൽപ്പിക്കണം. ഫഖാന അമൽ, അങ്ങനെ ഇവൻ പണിയെടുക്കും. വയുഅദ്ദി ഇലാ ഗൈരി സയ്യിദിഹി, എന്നിട്ട് കിട്ടുന്ന വരുമാനം അത് വേറൊരാൾക്ക് കൊണ്ടുപോയി കൊടുക്കും, എൻ്റെ യജമാനനല്ല വേറൊരാൾക്കാണ് കൊടുക്കുന്നത്. ഫഅയ്യുക്കും യർളാ അൻ യകൂന അബ്ദുഹു കദാലിക്, നിങ്ങളിൽ ആരാണത് തൃപ്തിപ്പെടുക ഇങ്ങനെ ഉണ്ടാകാൻ? ഒരടിമ എങ്ങനെ ചെയ്താൽ ആരാണത് തൃപ്തിപ്പെടുക? ഇതിനെപ്പറ്റി ഈ ഇത്തരത്തിലുള്ള ഉപമകളെ കുറിച്ച് ഖിയാസുൽ ഔല എന്നാണ് പറയാം. അതായത് അള്ളാഹുവിനെ ഇവിടെ ഒരു യജമാനോട് ഉപമിക്കുകയല്ല, നേരെ മറിച്ച് ഒരു യജമാനൻ അടിമ ഈ പണി ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അള്ളാഹു ഇതൊരിക്കലും ഇഷ്ടപ്പെടുകയില്ലല്ലോ. അതാണ് ഖിയാസുൽ ഔല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല. നമുക്ക് ഈ ഉദാഹരണം ചിലപ്പോൾ ശരിക്കും മനസ്സിലാവുകയില്ല, കാരണം അടിമ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഇല്ല. നമ്മൾ മക്കളുടെ ഉദാഹരണം എടുക്കുക. നമ്മുടെ മക്കൾ കഷ്ടപ്പെട്ട് ഒരാൾ ഒരു മകനെ വളർത്തി, അവൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, ഈ മകൻ്റെ അടുത്ത് നിന്ന് ഒരു നന്ദി പ്രതീക്ഷിച്ചിട്ടാണ് വളർത്തുന്നത്. അങ്ങനെ വളർന്നു വലുതാകുമ്പോൾ ഇവൻ വേറൊരാൾ ആളെ തൻ്റെ ഉപ്പാന്ന് വിളിച്ച് അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി അവൻ്റെ സമ്പാദ്യമൊക്കെ വേറെ ആർക്കെങ്കിലാണ് കൊടുക്കുന്നത്, അവരെയാണ് ശുശ്രൂഷിക്കുന്നത്, ഉപ്പാനെ തിരിഞ്ഞു നോക്കുന്നില്ല, ഉമ്മാനെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഒരു മകനെക്കുറിച്ച് നമ്മളെന്ത് പറയും? അപ്പം നന്ദികേട് എന്നുള്ളതാണ് ശിർക്കിൻ്റെ അടിസ്ഥാനം. ഒരു മകൻ വാപ്പയോട് കാണിക്കുന്ന നന്ദികേട്, അടിമ യജമാനോട് കാണിക്കുന്ന നന്ദികേട്, അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മഖ്ലൂഖ് സൃഷ്ടി സൃഷ്ടാവിനോട് നന്ദികേട് കാണിക്കുന്നത്. അപ്പോൾ ഈ നന്ദികേട്, വലിയ നന്ദികേട് എന്തിലുണ്ട്? ശിർക്കിലുണ്ട്. അതുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ പാപമായത്. നമുക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് ബഹുദേവാരാധന എന്ന് പറയുന്നത്. ഒറ്റ ഒരുത്തനാണ് നമ്മൾ സൃഷ്ടിച്ചത്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പിതാവ് മകന് ചെയ്തു കൊടുക്കുന്ന സഹായവും സൃഷ്ടിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അതിനേക്കാൾ എത്രയോ വലുതാണ് ശൂന്യതയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയെന്നുള്ളത്. എന്നിട്ട് അതിന് നന്ദിയായിട്ട് നമ്മോട് ചെയ്യാൻ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ നന്ദി കേട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ പാപമായി ബഹുദേവാരാധന ശിർക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണ്? അള്ളാഹുവാണ് നമുക്ക് എല്ലാ നിഅമത്തുകളും ചെയ്തു തരുന്നത്. സൃഷ്ടിച്ചിട്ട് നമ്മൾ വെറുതെ കൈയച്ച് വിട്ടിരിക്കുകയല്ല, സൃഷ്ടിച്ചതോടുകൂടി നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയല്ല, നേരെ മറിച്ച് നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച അന്ന് മുതൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി മുലപ്പാലുകൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ മുലകൂടി കഴിയുന്ന സമയത്ത് അപ്പോഴത്തേക്ക് നമുക്ക് പല്ല് മുളച്ചിട്ടുണ്ടാകും ഭക്ഷണം കഴിക്കാൻ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമുക്ക് വേണ്ട നിഅമത്തുകൾ അള്ളാഹു ചെയ്യുന്നുണ്ട്. അപ്പം നിഅമത്ത് ചെയ്യുന്നവനോട് നന്ദി കാണിക്കുക എന്നുള്ളത് അത് ന്യായമായ ആവശ്യമാണ്. യാ അയ്യുഹന്നാസ് ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകൾ നിങ്ങൾ ഓർത്തു നോക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റു വല്ല സൃഷ്ടാവുമുണ്ടോ? യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകാനായിട്ട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഓരോ നേരവും തിന്നുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, വായു, ഇതൊക്കെ തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഒറ്റ ഒരു ശക്തി ആണ് തരുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതെല്ലാം തരുന്നവരൊരു സംഘം ആൾക്കാരാണ് എന്നൊന്നും ആരും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരും ഇതിനൊന്നും പ്രാപ്തനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ആയത്തിന്റെ തുടർച്ചയായി അള്ളാഹു പറയുന്നു, സൂറത്തു ഫാത്തിറിലെ മൂന്നാമത്തെ ആയത്ത്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. ഇതെല്ലാം തരുന്നത് ഒരുത്തനാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആരാധനാകർമ്മങ്ങളും പ്രാർത്ഥനയും നേർച്ചയും ബലിയും എല്ലാം ഇല്ലാഹു, അവനു വേണ്ടി മാത്രമായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ കാരണം. മുശ്രിക്കുകളെക്കുറിച്ച് അള്ളാഹുവിനോട് നന്ദിയില്ലാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറയുന്നു, യഅരിഫൂന നിഅമത്തല്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്കറിയാം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അള്ളാഹുവിന്റെ നിഅമത്ത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം നമ്മെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി. ആരോഗ്യം കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട്, മനഃപ്രയാസങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് നമ്മുടെ താഴെ നിൽക്കുന്ന ആളുകളെ നോക്കിയാൽ യഅരിഫൂന നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്ത് നമുക്ക് തിരിച്ചറിയാം. ഫുമ്മ യുൻകിറൂനഹ, പിന്നെ അവർ അത് നിഷേധിക്കുന്നു. മുശ്രിക്കിന്റെ സ്വഭാവമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർ തിരിച്ചറിയുന്നു, ഫുമ്മ യുൻകിറൂനഹ, പിന്നെ അവരത് നിഷേധിക്കും. സൂറത്തുൻ നഹ്ല് 83-ാം ആയത്താണ്. സൂറത്തുൻ നഹ്ലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സൂറത്തുൻ നഹ്ല് അറിയപ്പെടുന്നത് സൂറത്തുൻ നിഅം എന്നാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്ത്. 1-ാമത്തെ ആയത്ത് തന്നെ അള്ളാഹു തആല തുടങ്ങുന്നത് അള്ളാഹുവിന്റെ നിഅമത്തുകൾ എണ്ണി പറഞ്ഞിട്ടാണ്. 1-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ 2-3 ആയത്തുകളൊക്കെ അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്. അമറുല്ലാഹി ഫലാ തസ്തഅജിലു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രിക്കൂൻ, അവിടെ മുതൽ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറയുന്നു 2-ാമത്തെ ആയത്തിൽ. 3-ാമത്തെ ആയത്തുകളിൽ 3-4 ആയത്തുകളിൽ കന്നുകാലികളെ കുറിച്ച്, ഇങ്ങനെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞു. ഈ സൂറത്ത് മുഴുവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ സൂറത്തിലാണ് പറയുന്നത് മുശ്രിക്കുകളെക്കുറിച്ചും, മുശ്രിക്കൾ നാളെ പരലോകത്ത് അവർക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും, അവർ അള്ളാഹുവിനോട് പറയുന്ന പരാതിയെക്കുറിച്ചുമൊക്കെ സൂറത്തുൻ നഹ്ലിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? ശിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളോടുള്ള നന്ദികേടാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ സൂറത്തിൽ മുശ്രിക്കുകളുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ, അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഉള്ള നന്ദിയാണ് ആരാധന, അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. 3-ാമത്തെ കാരണം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ 3-ാമത്തെ കാരണം എന്താണ്? അള്ളാഹു എന്ന് പറയുന്നത് എല്ലാ നന്മകളും എല്ലാ നല്ല വിശേഷണങ്ങളും ഉള്ളവനാണ്. നല്ല വിശേഷണങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ പൂർണ്ണതയുടെ ഉടമയാണ് അള്ളാഹു തആല. ഉദാഹരണത്തിന്, അറിവ് എന്നുള്ളത് നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു സിഫത്താണ്, എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്നതാണ്. ജാഹിൽ, വിവരം കെട്ടവൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. ഈ അറിവ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ അള്ളാഹുവിനുള്ളതാണ് അല്ലേ. നമ്മുടെ അറിവിൻ്റെ അവസ്ഥ എന്താണ്? മനുഷ്യൻ്റെ അറിവ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇന്നലെ വരെ നമുക്ക് അറിയാത്തതായിരുന്നു, നാളെ നമ്മളിത് മറന്നു പോകാനും സാധ്യതയുണ്ട്. അതിനിടയിലുള്ള ചെറിയ ഒരു കാലം മാത്രമാണ് നമുക്ക് അറിവുള്ളത്, ഒരു ന്യൂനതയിലേക്ക് എത്തുന്നതാണ്. അതിനിടയിലോ പരിമിതമായ കാലം, പരിമിതമായ വിഷയങ്ങൾ, പരിമിതമായ അളവിൽ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഇങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിതൊന്നും ബാധകമല്ല. അവന് അറിവില്ലാത്ത ഒരു കാര്യം, ഒരവസ്ഥയില്ല, മറന്നു പോകുന്ന അവസ്ഥയില്ല, അതുപോലെ തന്നെ അറിവിന് പരിമിതിയില്ല. അപ്പം എല്ലാ സൽഗുണങ്ങളും എല്ലാ സിഫാത്തുൽ കമാൽ പൂർണ്ണതയുടെ വിശേഷണങ്ങളും അതിൻ്റെ പരിപൂർണമായ അളവിലുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പം മനുഷ്യൻ്റെ പ്രകൃതമാണെന്ത്? ആർക്കാണോ നല്ല ഗുണങ്ങളുള്ളത് അവനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതമാണ് അല്ലേ. നല്ല ഗുണങ്ങളുള്ള ആളുകൾ മനുഷ്യനെ ഇഷ്ടപ്പെടും. നല്ല പ്രകൃതമാണെങ്കിൽ, നല്ല ഫിത്രത്തുള്ള മനുഷ്യനാണെങ്കിൽ നല്ല ആളുകളെ ഇഷ്ടപ്പെടും. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എല്ലാ നന്മയുടെയും പരിപൂർണത, അങ്ങനെയുള്ള അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇഷ്ടത്തിൻ്റെ പരമാവധി, അതിൻ്റെ പൂർണത, അതാണ് ആരാധന എന്ന് പറയുന്നത്. ഒരാളോടുള്ള ഇഷ്ടം, അത് അതിൻ്റെ പരമാവധിയിലെത്തുക, അത് പ്രകടിപ്പിക്കാനുള്ള രൂപങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു, സുജൂദായിട്ടും റുക്കുവായിട്ടും പ്രാർത്ഥനയായിട്ടും. അപ്പോൾ ഈ 3 കാരണങ്ങളുണ്ട് ആരാധന അള്ളാഹുവിന് മാത്രം ആവാൻ. അള്ളാഹു അല്ലാത്ത മറ്റാർക്കും ഇങ്ങനെയുള്ള കമാൽ, പൂർണ്ണതയില്ല, അള്ളാഹുവിനെ പോലെയുള്ള പൂർണ്ണതയില്ല. ഇക്കാര്യവും ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. റബ്ബു സമാവാതി വൽ അർദി, സൂറത്ത് മറിയമിൽ 65-ാമത്തെ ആയത്താണ്. റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്, സൃഷ്ടാവാണ് അള്ളാഹു. വമാ ബൈനഹുമ അതിന് രണ്ടിനിടയിലുള്ളതിൻ്റെയും, അഥവാ എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ്, എല്ലാത്തിൻ്റെയും ഉടമയാണ്. ഫഅബുദുഹു, അതിനാൽ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, നീ ആരാധിക്കുക. വസ്തബിർ ലിഇബാദതിഹി, അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ക്ഷമയോടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും അനുസരിക്കലാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ടാകും? അള്ളാഹു കൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, വിലക്കിയ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, അതിനൊക്കെ ക്ഷമ വേണ്ടി വരും. ഇപ്പോൾ കേവലം നമസ്കാരവും നോമ്പ് മാത്രമല്ല, അതിന് തന്നെ ക്ഷമ വേണം. നമസ്കരിക്കാൻ, 5 നമസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. രാവിലെ എഴുന്നേൽക്കണം, അതുപോലെ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കണമെങ്കിൽ പള്ളിയിൽ പോകണം, ക്ഷമ വേണ്ടി വരും. നമ്മുടെ ശഹവത്തുകളൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അതുപോലെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ, ഹറാമിലേക്ക് നോക്കരുത്, ഹറാമ് കേൾക്കരുത്, ഹറാമ് പറയരുത്, അതിനൊക്കെ നല്ല ആത്മനിയന്ത്രണം വേണ്ടി വരും. അങ്ങനെ നിയന്ത്രണത്തോടെ ഉറച്ചു നിൽക്കുക മരണം വരെ. എന്നിട്ട് എന്തുകൊണ്ട്, എന്തുകൊണ്ട് അവനെ ആരാധിക്കണം, എന്തുകൊണ്ട് അവനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കണം? കാരണം അല്ലാഹു പറയുകയാണ്, ഹൽ തഅലമു ലഹു സമിയ, അള്ളാഹുവിനെ പോലെ പേരുള്ള ആരെങ്കിലും നിനക്കറിയാമോ? എന്താ ഇപ്പം തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം അള്ളാഹുവിന് കുറേ പേരുകളുണ്ട്. ഇതുപോലെ മനോഹരമായ പേരുള്ള ആരെങ്കിലും നിനക്കറിയാമോ? അപ്പോൾ മനോഹരമായ പേരുണ്ട് അള്ളാഹുവിന് എന്നുള്ളതും അവനെ ആരാധിക്കണം എന്നതും തമ്മിൽ എന്താ ബന്ധം? അള്ളാഹുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് പോലെയല്ല. നമ്മുടെ പേര് ചിലപ്പോൾ ജമീൽ എന്നായിരിക്കും, പക്ഷേ വൃത്തികെട്ട മുഖമായിരിക്കും. ജമീൽ എന്ന ഭംഗിയുള്ളവൻ. മലയാളത്തിലാണെങ്കിൽ ചിലപ്പോൾ മനോഹരൻ എന്നൊക്കെ പേരുണ്ടാകും, പക്ഷേ ആ പേരും ആളൊന്നും ഇല്ലാതെ ബന്ധം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഇസ്മ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അലീമാണെന്ന് പറഞ്ഞാൽ അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞാൽ ഒരു ഇല വീഴുന്നത് അവനറിയും. അവനറിയാതെ വല തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, അവനറിയാതെ ഒരു ഇല പോലും വീഴുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അർത്ഥവത്തായിരിക്കും. അവൻ്റെ ഓരോ ഇസ്മും അതിൻ്റെ അർത്ഥവും തമ്മിൽ ബന്ധമുണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, ആ അർത്ഥത്തിൻ്റെ പൂർണ്ണതയായിരിക്കും അള്ളാഹുവിൻ്റെ ഇസ്മുകൾ. അപ്പോൾ ഇത്രയും കമാലുള്ള, പൂർണ്ണതയുള്ള, ഭംഗിയുള്ള, സൽഗുണങ്ങളുള്ള സൽഗുണങ്ങളുള്ള റബ്ബ്, സൃഷ്ടാവ്, അവനെ ആരാധിക്കണം എന്നതിൽ വല്ല സംശയമുണ്ടോ? ഇത്രയും ഗുണങ്ങളുള്ളവനെ സ്നേഹിക്കണം എന്നതിൽ സംശയമുണ്ടോ? ഒരു ഗുണമുള്ളവനെ നമ്മൾ സ്നേഹിക്കും, നല്ല അറിവുണ്ട്, അവൻ്റെ മറ്റു സ്വഭാവങ്ങളും നമുക്കറിയുന്നില്ല, ഈ അറിവ് തന്നെ പരിമിതമാണ്, അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോൾ എല്ലാ അറിവിൻ്റെയും ഉടമയായ, എല്ലാ സൽഗുണങ്ങളുടെയും ഉടമയായ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുണ്ടോ? അതൊരു സംശയമില്ല. ഈ മൂന്ന് കാരണങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള കാരണങ്ങളാണ്. ഒന്ന്, അവനാണ് നമ്മുടെ സൃഷ്ടാവ്. രണ്ടാമത്തേത്, അവനാണ് അൽമുൻഇം, അനുഗ്രഹങ്ങൾ ചെയ്തവൻ. ഓരോ നിമിഷവും അവൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തേത്, അവനാണ് എല്ലാ കമാലിൻ്റെയും എല്ലാ പൂർണ്ണതയുടെയും ഉടമ. അതുകൊണ്ട് അങ്ങനെയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതിൻ്റെ ഒന്നും ഒരംശം പോലും ഇല്ലാത്തവരാണ് എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനോട് താരതമ്യം ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇവരെ ആരാധിക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അപ്പോൾ ഇതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ ഒരു പാരഗ്രാഫിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം. എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം? ഇനി അടുത്ത വരികളിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണ് ആരാധന എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണമാണ്. കാരണം ഇതൊക്കെ സമ്മതിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ മഹാന്മാരെ ബഹുമാനിക്കുകയാണ്, അല്ലെങ്കിൽ മഹാന്മാരോട് ഉള്ള സ്നേഹം കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യും. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇബാദത്ത് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹം ഇനിയുള്ള ഈ കിതാബിൻ്റെ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഹീദ് വ്യക്തമായി മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാക്കുകളിലും ഒക്കെ നിലനിർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതന വഅല്ലിംനാ മാ യൻഫഉനാ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.